മൂന്നാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞു. നാലാം അധ്യായത്തിലേക്ക് നമുക്കിത് പ്രവേശിക്കാം. നാലും അഞ്ചും അധ്യായങ്ങളിൽ യെഹെസ്കേൽ ജനത്തിനു മുമ്പിൽ ചില ദൃഷ്ടാന്തങ്ങളും പ്രകടനങ്ങളും കാണിക്കുന്നതായി നാം കാണുന്നു. ഈ സമയത്ത് യെരുശലേം നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നും ബാബേലിലെ പ്രവാസികൾക്കിടയിൽ കള്ളപ്രവാചകന്മാർ സമാധാനം വരാൻ പോവുകയാണെന്നും അവർ സ്വന്തം നാട്ടിലേക്ക് ഉടൻ മടങ്ങാൻ പോവുകയാണെന്നും ഒക്കെ വീറോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. എന്നാൽ യെഹെസ്കേലാകട്ടെ യിരെമ്യാവ് പറഞ്ഞതിനെ, അതായത് അവർ 70 വർഷം ബാബേൽ പ്രവാസത്തിൽ കഴിയേണ്ടി വരുമെന്നും യെരുശലേം പട്ടണം നശിപ്പിക്കപ്പെടുമെന്നും ഉറപ്പിച്ചു പറയുകയാണ് ചെയ്യുന്നത്. യെരുശലേമിൻ്റെ ന്യായവിധിയാണ് നാലാം അധ്യായത്തിൽ നാം കാണുന്നത്. നാലാം അധ്യായത്തിൽ യെരുശലേം നശിപ്പിക്കപ്പെടാൻ പോകുന്നു എന്നും ജനത്തിന് യാതൊരു സമാധാനവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും ഒരു ദൃഷ്ടാന്തത്തിലൂടെ യെഹെസ്കേൽ ജനത്തെ കാണിക്കാൻ പോവുകയാണ്. ഞാൻ നാലാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഒന്ന് വായിക്കട്ടെ. മനുഷ്യപുത്ര, നീ ഒരു ഇഷ്ടികയെടുത്ത് നിന്റെ മുമ്പിൽ വെച്ച് അതിൽ യെരുശലേം നഗരം വരച്ച് അതിനെ നിരോധിച്ച് അതിൻ്റെ നേരെ കൊത്തളം പണിത് വാടകോരി പാളയമടിച്ച് ചുറ്റും യന്ത്രമുട്ടികളെ വെക്കുക. ഇഷ്ടിക എന്നത് അക്കാലത്ത് എഴുതുവാനുള്ള ഒരു വസ്തുവായിരുന്നു. ബാബിലോന്യർ തങ്ങളുടെ രേഖകൾ എഴുതി സൂക്ഷിക്കുവാൻ കളിമണ്ണുകൊണ്ടുള്ള ഇഷ്ടിക ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നാം കാണുന്നു. എഴുത്തുള്ള ഇത്തരം അനേകം ഇഷ്ടികകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ ഏകദേശം ചതുരാകൃതിയായിരുന്നു. ഏകദേശം 14 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയുമാണ് അവയ്ക്കുണ്ടായിരുന്നത്. നമ്മുടെ ഇക്കാലത്തുള്ള ടൈൽസ് പോലെ. ഈ ഇഷ്ടികയിൽ യെരുശലേം പട്ടണത്തെ വരയ്ക്കുക എന്നതായിരുന്നു യെഹെസ്കേലിന് നൽകപ്പെട്ട ജോലി. അവൻ എങ്ങനെ ഇത് ചെയ്തു എന്ന് എനിക്കറിയില്ല കേട്ടോ. അതിനുശേഷം അവൻ ആ ഇഷ്ടിക ഉടച്ചു. പട്ടണം നശിപ്പിക്കപ്പെടാൻ പോകുന്നു എന്നായിരുന്നു ആ പ്രത്യേക പ്രവർത്തനത്തിലൂടെ അവൻ വെളിപ്പെടുത്തിയത്. മൂന്നാം വാക്യത്തിൽ നാം കാണുന്നു, പിന്നെ ഒരു ഇരുമ്പ് ചട്ടിയെടുത്ത് നിനക്കും നഗരത്തിനും മധ്യേ ഇരുമ്പ് മതിലായി വെക്കുക. നിന്റെ മുഖം അതിൻ്റെ നേരെ വെച്ച് അത് നിരോധനത്തിൽ ആകേണ്ടതിന് അതിനെ നിരോധിക്കുക. ഇത് ഇസ്രായേൽ ഗ്രഹത്തിന് ഒരടയാളം ആയിരിക്കട്ടെ. ഈ പടം വരച്ചതിന് ശേഷം അവനൊരു ഇരുമ്പ് ചട്ടി എടുത്ത് തനിക്കും താൻ പട്ടണത്തെ വരച്ച ഇഷ്ടികയ്ക്കും മധ്യത്തിൽ വെച്ച് ദൈവം ആ പട്ടണത്തിനും തനിക്കും മധ്യേ ഒരു മതിൽ വെച്ചിരിക്കുന്നു എന്ന് അവരെ കാണിച്ചു. പട്ടണത്തിൻ്റെ നാശം മാറ്റമില്ലാത്തതായിരുന്നു. അതിനെ തടയാൻ കഴിയില്ല. ഈ ജനത്തിന് തൻ്റെ സന്ദേശം നൽകാൻ ദൈവം ഉപയോഗിച്ച വഴി എത്ര ആശ്ചര്യകരമല്ലേ. ഇഷ്ടികയുടെ ഈ അടയാളം യെരുശലേമിൻ്റെ ഉപരോധത്തെ ചിത്രീകരിക്കുന്നതായിരുന്നു. ഇരുമ്പ് ചട്ടിയുടെ രണ്ടാമത്തെ അടയാളം കാണിക്കുന്നത് ദൈവത്തിൻ്റെ ദിവ്യമായ ന്യായവിധിയെയാണ്. അതായത് ഭയങ്കരമായ കഷ്ടതകളിലൂടെ ആ ജനം കടന്നു പോകേണ്ടി വരും എന്നത്. മൂന്നാമത്തെ ഒരു അടയാളം യെരുശലേമിൻ്റെ മേൽ വരുന്ന വിശേഷാലുള്ള ശിക്ഷാവിധിയെയാണ് വിവരിക്കുന്നത്. അപ്പത്തിൻ്റെ അടയാളം. ഞാൻ നാലാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ടെ. നീ കോതമ്പും യവവും അമരയും ചെറുപയറും തിനയും ചോളവും എടുത്ത് ഒരു പാത്രത്തിലിട്ട് അവ കൊണ്ട് അപ്പമുണ്ടാക്കുക. നീ വശം ചരിഞ്ഞു കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം 390 ദിവസം അത് തിന്നേണം. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ തൂക്കമായിരിക്കണം. നേരത്തോട് നേരം നീ അതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളേണം. വെള്ളവും അളവ് പ്രകാരം ഹീനിൽ 6 ഒരു ഓഹരി നീ കുടിക്കണം. നേരത്തോട് നേരം നീ അത് കുടിക്കണം. നീ അത് യവദോശ പോലെ തിന്നേണം. അവർ കാണുകയെ നീ മനുഷ്യമലമായ കാഷ്ടം കത്തിച്ചത് ചുടേണം. ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കൾ ഞാൻ അവരെ നീക്കിക്കളയുന്ന ജാതികളുടെ ഇടയിൽ തങ്ങളുടെ ആഹാരം മലിനമായി ഭക്ഷിക്കും എന്ന് യഹോവ അരുളി ചെയ്തു. ഇവിടെ ഇത് വളരെ ഭയങ്കരമായ ഒരു അടയാളമാണ്, അല്ലെങ്കിൽ പ്രകടനമാണ്. ഈ നിർദ്ദേശങ്ങൾ നമ്മിൽ അനേകർക്കും ചിന്തിക്കാൻ പറ്റാത്തതായിരിക്കും. എന്നാൽ യെഹെസ്കേലിനെ സംബന്ധിച്ച് ഇത് പ്രത്യേക ബുദ്ധിമുട്ടുള്ളതായിരുന്നു. കാരണം ഒരിക്കലും അശുദ്ധമായത് തിന്നിട്ടില്ലാത്ത ഒരു പുരോഹിതൻ ആയിരുന്നു അവൻ. അവൻ പറയുന്നത് ശ്രദ്ധിക്കൂ. 14-ാം വാക്യത്തിൽ തൻ്റെ പ്രതികരണമാകുന്നു. അതിനവൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്കൊരിക്കലും ഒരു മാലിന്യവും ഭവിച്ചിട്ടില്ല. ഞാൻ ബാല്യം മുതൽ ഇന്ന് വരെ താനെ ചത്തതിനെയോ പറിച്ചു കീറിപ്പോയതിനെയോ തിന്നിട്ടില്ല. അറുപ്പായുള്ള മാംസം എന്റെ വായിൽ വെച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. കള്ള പ്രവാചകരുടെ തുടർച്ചയായുള്ള വാഗ്ദാനത്തിനെതിരായി ഇപ്പോൾ പട്ടണവും ജനങ്ങളും നഷ്ടപ്പെടാൻ പോവുകയാണ്. കള്ളപ്രവാചകന്മാർ പറഞ്ഞു അവർക്കൊന്നും സംഭവിക്കില്ല എന്ന്. എന്നാൽ യഥാർത്ഥ സ്ഥിതി എന്താകുന്നു എന്ന് യെഹെസ്കേൽ അവരോട് പറഞ്ഞു. വരുവാനിരിക്കുന്ന ഭയങ്കര കാര്യങ്ങളെ വിവരിക്കുന്നതാണ് ഈ ഓരോ അടയാളങ്ങളും. 5-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ പ്രവാചകൻ തൻ്റെ തലയും താടിയും ക്ഷൗരം ചെയ്യുന്നതിൻ്റെ അടയാളം നാം കാണുന്നു. 5-ാം അധ്യായം ആരംഭിക്കുന്നത് യെഹെസ്കേൽ ഈ അടയാളം ജനത്തിനു മുൻപിൽ കാണിക്കുന്നതോടെയാണ്. 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. മനുഷ്യപുത്ര, നീ മൂർച്ചയുള്ളൊരു വാളെടുത്ത് ക്ഷൗരക്കത്തിയായി ഉപയോഗിച്ച് നിന്റെ തലയും താടിയും ക്ഷൗരം ചെയ്യുക. പിന്നെ തുലാസ് എടുത്ത് റോമൻ തൂക്കി വിഭാഗിക്കുക. 2-ാം വാക്യത്തിൽ നിരോധകാലം തികയുമ്പോൾ 1/3 നീ നഗരത്തിന്റെ നടുവിൽ തീയിലിട്ട് ചുട്ടുകളയണം. 1/3 എടുത്ത് അതിന്റെ ചുറ്റും വാൾ കൊണ്ട് അടിക്കണം. 1/3 കാറ്റത്ത് ചിതറിച്ചു കളയണം. അവയുടെ പിന്നാലെ ഞാൻ വാളൂരും. അതിൽ നിന്ന് കുറഞ്ഞൊരു സംഖ്യ നീ എടുത്ത് നിന്റെ വസ്ത്രത്തിന്റെ കോന്തലയ്ക്കൽ കെട്ടേണം. ഇത് പിന്നെയും വിചിത്രമായിരിക്കുന്നല്ലേ? അവന് നിർദ്ദേശിച്ചിരുന്ന ആഹാരത്തെക്കുറിച്ച് മുൻപ് നാം കണ്ടു. ഇപ്പോൾ അവൻ സ്വയം ക്ഷൗരം ചെയ്യണം. അക്കാലത്ത് നാം ഈ പറയുന്നത് പോലെ ഇലക്ട്രിക് ഷേവറൊന്നും ഇല്ലെന്നോർക്കുക. എന്തായിരുന്നു ഇതിൻ്റെ അർത്ഥം? അന്ന് തന്നെത്താൻ ക്ഷൗരം ചെയ്യുന്നത് തന്നെ വളരെ വിചിത്രമായിരുന്നു. അപ്പോൾ പിന്നെ ഒരു പുരോഹിതൻ സ്വയം അത് ചെയ്യുന്നു എന്ന് കണ്ടാൽ ജനങ്ങൾ അതിനെ വീക്ഷിക്കുന്നത് എങ്ങനെയായിരിക്കും? ആ സാഹചര്യത്തെ അല്ലെങ്കിൽ ആ ചുറ്റുപാടിനെ ഒന്ന് നിങ്ങൾ ഭാവനയിൽ കണ്ടേ. ഓ, ഞാൻ വിചാരിക്കുന്നു യെഹെസ്കേലിന്റെ ഈ പരസ്യ പ്രവർത്തനം കാണാൻ അവന്റെ ചുറ്റും കൗതുകത്തോടെ അനേകർ തടിച്ചുകൂടിയിരിക്കാം. ക്ഷേവിത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവൻ ആ രോമം വളരെ ശ്രദ്ധയോടെ 3 ഭാഗങ്ങളായി വിഭാഗിച്ചു. ഒരു ഭാഗം അവൻ പട്ടണത്തിനുള്ളിൽ വെച്ച് തീയിലിട്ട് ചുട്ടു. ഇത് സൂചിപ്പിക്കുന്നത് പട്ടണത്തിന്റെ നാശം സംഭവിക്കുമ്പോൾ അതിനുള്ളിൽ ഉപരോധിക്കപ്പെടുന്ന ജനം തീക്കിരയാകുന്നതിനെയാണ്. ഇത് തികച്ചും ഇങ്ങനെ തന്നെ അവർക്ക് സംഭവിക്കുകയും ചെയ്തു എന്ന് മുൻപോട്ട് പഠിക്കുമ്പോൾ നാം കാണുന്നു. 3-ാം ഭാഗം മുടി എടുത്ത് അതിൻ്റെ ചുറ്റും അവൻ വാൾ കൊണ്ട് അടിച്ചു. പ്രവാസത്തിൽ കഴിയുന്ന സമയത്ത് ഈ ജനം നേരിടേണ്ടി വരുന്ന കഷ്ടതകളെയാണ് ഇത് ചിത്രീകരിക്കുന്നത്. അവർ വാളിനാൽ വീഴുക തന്നെ ചെയ്തു. 3-ാം മുടി അതിൻ്റെ കൂട്ടം അവൻ കാറ്റത്ത് വിതറി. യിരെമ്യാവിനോടൊപ്പം മിസ്രയീമിലേക്ക് പോയ കൂട്ടവും ഇതിൽ ഉൾപ്പെടുന്നു. ദൈവജനത്തിൻ്റെ ഒരു ചെറിയ ശേഷിപ്പ് പട്ടണത്തിലേക്ക് തിരികെ വരുന്നതിനെയാണ് യെഹെസ്കേൽ തൻ്റെ വസ്ത്രത്തിൻ്റെ കോന്തലക്കൽ കിട്ടിയ ചെറിയ ഭാഗം സൂചിപ്പിക്കുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഇത് വേറൊരു ദൃഷ്ടാന്തമാണ്. 5:12 നിന്നിൽ 1/3 മഹാമാരി കൊണ്ട് മരിക്കും. ക്ഷാമം കൊണ്ടും അവർ നിന്റെ നടുവിൽ മുടിഞ്ഞുപോകും. 1/3 നിന്റെ ചുറ്റും വാൾ കൊണ്ട് വീഴും. 1/3 ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിതറിച്ചു കളയും. അവരുടെ പിന്നാലെ വാൾ ഉരുകയും ചെയ്യും. യെഹെസ്കേൽ നൽകിയ സന്ദേശം ഇതായിരുന്നു. അതിൻ്റെ അർത്ഥവും അവൻ വ്യക്തമാക്കി. 17-ാം വാക്യത്തിൽ അതിൻ്റെ അർത്ഥം അവൻ പറയുന്നുണ്ട്. നിങ്ങളെ നശിപ്പിക്കേണ്ടതിന് ക്ഷാമം എന്ന നാശകരമായ ദുരസ്ത്രങ്ങൾ ഞാൻ എയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ഷാമം വർദ്ധിപ്പിച്ചു. നിങ്ങളുടെ അപ്പം എന്ന കോൽ ഒടിച്ചു കളയും. നിന്നെ മക്കളില്ലാതെ ആക്കേണ്ടതിന് ഞാൻ ക്ഷാമത്തെയും ദുഷ്ടമൃഗങ്ങളെയും നിങ്ങളുടെ ഇടയിൽ അയക്കും. മഹാമാരിയും കൊലയും നിന്നിൽ കടക്കും. ഞാൻ വാളും നിന്റെ നേരെ വരുത്തും. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു. എന്നാൽ ജനത്തിനുള്ള യെഹെസ്കേലിന്റെ മുന്നറിയിപ്പ് ശ്രദ്ധിക്കപ്പെടാതെ പോയി. അതുമൂലം അവർക്ക് ശിക്ഷാവിധിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. യെരുശലേമിന്റെ നാശവും ആ ജനത്തിന്റെ കഷ്ടതകളും നമുക്കൊരു മുന്നറിയിപ്പായിരിക്കേണ്ടതത്രേ. അതെ, ദൈവീക ന്യായവിധിയെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ്. പക്ഷെ നാം അതിൽ നിന്നും വളരെ മാറിപ്പോയിരുന്നു. വളരെ കുറച്ചാളുകൾ മാത്രമേ ഇന്ന് ദൈവവചനവുമായി ബന്ധപ്പെടുന്നുള്ളൂ. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പാപം അവർ ദൈവവചനത്തെ അവഗണിക്കുന്നു എന്നതത്രേ. യെരുശലേമിലെ ജനത്തിന് ദൈവം ഈ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇത് നമുക്കുള്ളൊരു സന്ദേശം കൂടിയാണ്. പ്രിയ സുഹൃത്തെ, ദൈവത്തിൻ്റെ ന്യായവിധി ആരംഭിക്കുമ്പോഴേക്കും താങ്കളുടെ തീരുമാനം വളരെ വൈകിപ്പോയേക്കാം. ഇന്ന് താങ്കൾ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ദൈവം പറയുകയാണ്, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന്. 2 കൊരിന്ത്യർ 6:2 നാം വായിക്കുന്ന ആ വാക്യം. അതേ സുഹൃത്തെ, യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള തലമുറ തീരുമാനമെടുക്കുന്നതും മാറ്റിവെക്കാത്തവരും എന്നാൽ ദൈവത്തിൻ്റെ രക്ഷയെ സ്വീകരിച്ച് കഴിഞ്ഞവരും അത്രേ. അതെ, അവരെ ചേർക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ ഇനി പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. പ്രിയ സുഹൃത്തെ, താങ്കൾ ക്രിസ്തുവിൻ്റെ ദിവസത്തെ, അതെ ആ നല്ല ആഗമനത്തെ കാത്തിരിക്കുന്ന വ്യക്തിയാണോ, അതോ അവൻ്റെ മുമ്പിൽ കുറ്റക്കാരനായി നിൽക്കേണ്ടി വരുമോ? യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവകോപത്തിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും രക്ഷ നേടുവാൻ കർത്താവ് താങ്കളെ സഹായിക്കട്ടെ. ഇനിയും 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില വാക്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. യെഹെസ്കേൽ പ്രവചനം വളരെ ക്രമീകൃതമായ ഒരു പുസ്തകമാകുന്നു എന്ന് നേരത്തെ മുഖവരിയിൽ ഞാൻ പറഞ്ഞല്ലോ. ഇതുവരെയും നാം കണ്ടുകൊണ്ടിരുന്നത് അധികവും യെരുശലേമിനെ സംബന്ധിക്കുന്ന പ്രവചനങ്ങളെക്കുറിച്ചായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ പ്രവാചകൻ തൻ്റെ ശ്രദ്ധ മുഴുവൻ ഇസ്രായേലിലേക്ക് തിരിക്കുകയാണ്. ന്യായവിധി മുഴുവൻ ഇസ്രായേൽ ജാതിയിന്മേലും വരാൻ പോകുകയാണ്. നെബുക്കനേസർ 2-ാം പ്രാവശ്യം യെരുശലേമിൽ നിന്ന് പ്രവാസികളെ കൊണ്ടുപോയ കൂട്ടത്തിലായിരുന്നു യെഹെസ്കേൽ ബാബേലിലെത്തിയത്. അവനോടൊപ്പം പോന്ന ഈ പ്രവാസികൾ കേബാർ നദീതീരത്തുള്ള കൃഷിയിടങ്ങളിൽ വേല ചെയ്യുന്ന ബാബേൽ ഗവൺമെന്റിന്റെ അടിമകളായിരുന്നു. യുഫ്രട്ടീസ് നദിയിൽ നിന്നുള്ള ഒരു വലിയ കനാലായിരുന്നു കേബാർ. എങ്കിലും അധിക പങ്കും ഇസ്രായേലിയർ ഇപ്പോഴും സ്വന്തം നാട്ടിൽ തന്നെയായിരുന്നു. യെരുശലേം നഗരം ഇപ്പോഴും നശിപ്പിക്കപ്പെട്ടിരുന്നുമില്ല. കള്ളപ്രവാചകർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ജനം ഉടൻ തന്നെ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുമെന്നും പട്ടണം നശിപ്പിക്കപ്പെടുകയില്ല എന്നുമായിരുന്നു. ഇതിനിടെ യിരെമ്യാവ് ഈ പ്രവാസികൾ 70 വർഷം ബാബേലിൽ കഴിയേണ്ടി വരുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അവർ അവന്റെ ദൂതനെ സ്വീകരിച്ചില്ല. അവർ കള്ളപ്രവാചകരുടെ വാക്കുകളാണ് ശ്രദ്ധിച്ചത്. കാരണം അവരുടെ ദൂതുകൾ വളരെ നല്ലതായും ശുഭാപ്തിവിശ്വാസം പകരുന്നതായും അവർക്ക് തോന്നി. എന്നാൽ അതൊരു വഞ്ചനയായിരുന്നു. ഇക്കാലത്തും ഇതേ മനോഭാവം ജനത്തിനിടയിൽ നാം കാണുന്നില്ലേ? പ്രവാചക പുസ്തകങ്ങളിലെ ഈ ന്യായവിധികളെക്കുറിച്ച് ഞാൻ ഇങ്ങനെ തുടർച്ചയായി പറയുന്നത് കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്തു തോന്നുന്നു സുഹൃത്തെ? ഓ, തുടക്കം മുതലേ ശിക്ഷിക്കും, തീവെക്കും, അടിമയാക്കും, ഇങ്ങനെയുള്ള കഠിന വാക്കുകൾ തന്നെ. ഇതിൽ നിന്നും എനിക്ക് ഒരു ആശ്വാസവും കിട്ടുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ഞാൻ വാസ്തവത്തിൽ ആശങ്കപ്പെടുകയാകുന്നു. ഒരു സഭയിലെ സഭാ ശുശ്രൂഷകൻ ചില നാളുകളായി സഭായോഗത്തിൽ തുടർച്ചയായി ദൈവം ശിക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചില ക്ലാസുകൾ കഴിഞ്ഞപ്പോൾ ആ സഭയിലെ ഒരു പ്രമുഖ വ്യക്തി സഭാ ശുശ്രൂഷകന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ഞാൻ സഭയിൽ വരുന്നത് ആശ്വാസത്തിന് വേണ്ടിയാണ്, പക്ഷേ താങ്കളിപ്പോൾ തുടർച്ചയായി എന്നെ പേടിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എൻ്റെ സുഹൃത്തെ, താങ്കൾക്ക് എന്തു തോന്നുന്നു? വാസ്തവത്തിൽ ആ വ്യക്തി ദൈവവചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ ശുശ്രൂഷകൻ വാസ്തവത്തിൽ അവരോട് പറഞ്ഞ കാര്യം അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ആ വ്യക്തിയുടെ വ്യാപാര ഇടപാടുകൾ അത്ര ശരിയായതല്ലെന്ന്. മറ്റൊരിക്കൽ ഒരു സഹോദരി അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സഹോദര, നിങ്ങൾ എന്നെ വളരെ മുറിപ്പെടുത്തിയ സമയങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പോകുന്ന സഭയിലെ ശുശ്രൂഷകനുണ്ടല്ലോ, അദ്ദേഹം എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു. തുറന്നു പറയട്ടെ, അവളുടെ പുതിയ സഭ ഒരു പാഷാണ മതമായിരുന്നു, ദുരുപദേശ കൂട്ടമായിരുന്നു. അവിടുത്തെ സന്ദേശം എങ്ങനെ ജനത്തെ സ്വാധീനിക്കാമെന്നതിനെക്കുറിച്ചും എങ്ങനെ സുഹൃത്തുക്കളെ ഉണ്ടാക്കാമെന്നതിനെക്കുറിച്ചും ഉള്ളതായിരുന്നു. നല്ലതായി തോന്നിക്കുവാൻ ക്രിയാത്മക ചിന്താ ശക്തിക്ക് അവർ ഊന്നൽ കൊടുക്കുകയായിരുന്നു. എന്നാൽ എൻ്റെ സുഹൃത്തെ, ഞാൻ പറയട്ടെ, അത് ദൈവജനത്തിൻ്റെ ദൂതല്ല, പേടിപ്പിക്കണമെന്നല്ല, വാസ്തവത്തെ വാസ്തവമായി കാണിക്കുന്നതാണ് ദൈവവചനം. ദൈവവചനത്തിൻ്റെ ദൂതിൽ ഉപദേശമുണ്ട്, ശാസനയുണ്ട്, ഗുണീകരണമുണ്ട്, നീതിയിലെ അഭ്യാസമുണ്ട്, ഇതുമൂലം ലഭിക്കുന്ന ആശ്വാസവും സന്തോഷവുമാണ് യഥാർത്ഥമായത്. അതത്രേ നിലനിൽക്കുന്നത്, അതത്രേ ദൈവമക്കൾ ആഗ്രഹിക്കേണ്ടത്. യെഹെസ്കേൽ പ്രവചനം 6-7 അധ്യായങ്ങളിൽ ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു ദൂതുണ്ട്. വാസ്തവത്തിൽ രണ്ട് ദൂതുകളുണ്ട്. ഇതിലൂടെ ഇസ്രായേൽ ജാതി മുഴുവനോടും അവൻ സംസാരിക്കുകയാണ്. വിഗ്രഹാരാധികൾ മരിക്കുമെന്നും ദേശം ദുരിതപൂർണമാകും എന്നതുമത്രേ അവൻ്റെ ദൂത്. യെരുശലേമിൻ്റെ മേൽ വരുവാൻ പോകുന്നതായ ആ വാൾ. 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇതാകുന്നു കാണുന്നത്. ആ ഭാഗം കൂടി നമുക്ക് ഇന്നൊരുമിച്ച് ശ്രദ്ധിക്കാം. 1-ാം വാക്യം ഞാൻ വായിക്കട്ടെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായ എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ പർവ്വതങ്ങളുടെ നേരെ മുഖം തിരിച്ച് അവർക്ക് വിരോധമായി പ്രവചിച്ച് പറയേണ്ടത്. ഈ രണ്ട് സന്ദേശങ്ങളിൽ ആദ്യത്തേത് ഈ വാക്യത്തോടെയാണ് ആരംഭിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് 2-ാമത്തെ സന്ദേശം. 7-ാം അധ്യായത്തിലും നാം അത് കാണുന്നു. യെഹെസ്കേൽ പറഞ്ഞത് ജനം ശ്രദ്ധിച്ചില്ല എങ്കിലും അവൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ചിന്തകളല്ല. ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നോ എന്ത് സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നോ ഉള്ളതല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ രണ്ട് ദൂതുകളും അവസാനിക്കുന്നത് അപ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും എന്ന പ്രസ്താവനയോടെയാകുന്നു എന്നതും രസകരമായിരിക്കുന്നു. താൻ ദൈവമെന്ന് അവർ അറിയേണ്ടതിനത്രേ അവൻ ഈ ന്യായവിധി അവരുടെ മേലയക്കുന്നത്. ന്യായവിധിയുടെ ഒരു ലക്ഷ്യം ദൈവം വിശുദ്ധനാണ് എന്ന് മനുഷ്യൻ അറിയണം എന്നതത്രേ. ദൈവം നമ്മെ ദൈവഹിതത്തിൽ നടത്തുവാൻ അയക്കുന്നതായ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാകുന്നു ഈ പ്രവർത്തനങ്ങളെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ നാം അതിനെ വലിയ ശിക്ഷയായോ ന്യായവിധിയായോ കാണാതെ ദൈവവഴികളിൽ നടക്കുവാനായി ശ്രദ്ധിക്കും. ദൈവം വിശുദ്ധനാകുന്നു എന്ന് ഈ ലോകം അറിയേണ്ടത് ആവശ്യമായിരിക്കും. ദൈവം സ്നേഹമാകുന്നു എന്നതിനെക്കുറിച്ച് വലിയ ഊന്നൽ നൽകപ്പെടുന്നതായി നാം കാണുന്നുണ്ട്. അതെ, ദൈവം സ്നേഹമാകുന്നു എന്നത് ശരി തന്നെ. എന്നാൽ അത് കഥയുടെ പകുതി മാത്രമേ ആകുന്നുള്ളൂ സുഹൃത്തെ. നാണയത്തിൻ്റെ മറുവശം കൂടി നാം കാണേണ്ടിയിരിക്കുന്നു. ദൈവം വിശുദ്ധനാകുന്നു. അവൻ പാപത്തെ ശിക്ഷിക്കുന്നവനാണ്. ഓർത്തോണം, ദൈവം സ്നേഹമാകുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷവും സമാധാനവും പോലെ തന്നെ പ്രധാനപ്പെട്ടതാകുന്നു ദൈവം വിശുദ്ധനാകുന്നു എന്നുള്ളത്. ദൈവം വിശുദ്ധനല്ല എങ്കിൽ, ഞാൻ പറയട്ടെ, ഈ സ്നേഹം കൊണ്ട് യാതൊരു പ്രയോജനവും നമുക്ക് തോന്നില്ല. കാരണം ഏത് ദുഷ്ടനെയും അങ്ങനെ അങ്ങ് വിടുന്നതായിരിക്കുമല്ലോ. താങ്കൾക്ക് സ്നേഹം ആവശ്യം ആയിരിക്കുന്നത് പോലെ തന്നെ താങ്കളെ ഉപദ്രവിക്കുന്ന ആളോട് ന്യായമായി പ്രവർത്തിക്കേണ്ടതും ആവശ്യമായി താങ്കൾക്ക് തോന്നും. ഇതിൻ്റെ രണ്ട് വശം നോക്കിക്കാട്ട്. ദൈവത്തോട് താങ്കൾ അനുസരണക്കേട് കാണിച്ചാൽ, താങ്കൾ അവനെ തിരസ്കരിച്ചാൽ, അവൻ്റെ രക്ഷയെ സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു കാര്യം മാത്രമേ ശേഷിക്കുന്നുള്ളൂ, ന്യായവിധി. മനുഷ്യർ ഇന്ന് ഒഴികഴിവ് പറയാൻ ബദ്ധപ്പെടുകയാണ്. താങ്കൾ എങ്ങനെയെങ്കിലും ഓരോ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങളാണ് മുൻപിൽ കൊണ്ടുവരുന്നത്. തങ്ങൾ പാപികളാകുന്നു എന്ന് സമ്മതിക്കാൻ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തെ എഴുതി തള്ളുവാനും അവൻ്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിച്ച് അവൻ്റെ പ്രപഞ്ചത്തിൽ നിന്നും അവനെ പുറത്താക്കാനത്രേ മനുഷ്യൻ്റെ ശ്രമം. എത്ര മൂഢത്തരമല്ലേ! ഇതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നുവെന്ന്. അതുകൊണ്ട് താൻ വിശുദ്ധനെന്ന് അവർ അറിയേണ്ടതിനായി ദൈവം അവരെ ന്യായം വിധിക്കാൻ പോകുന്നു. ഇതത്രേ യെഹെസ്കേൽ പറയുന്നത്. അവൻ്റെ ന്യായവിധി തികച്ചും ന്യായമായതത്രേ. അപ്പോസ്തലനായ പൗലോസ് എഴുതി, ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന്. യെഹെസ്കേൽ തൻ്റെ ജീവിതത്തെ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നതിനുള്ള ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. ഇനിയും 6-ാം അധ്യായത്തിൻ്റെ 2-ഉം 3-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഇസ്രായേൽ പർവ്വതങ്ങളെ, യഹോവയായ കർത്താവിൻ്റെ വചനം കേൾപ്പീൻ. മലകളോടും കുന്നുകളോടും നീരൊഴുക്കുകളോടും താഴ്വരയോടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ നേരെ വാൾ വരുത്തും, ഞാൻ നിങ്ങളുടെ പൂജാരികളെ നശിപ്പിക്കും. നോക്കുക, ദേശം മുഴുവനായി ന്യായവിധി ഇരയായി തീർന്നു കഴിഞ്ഞു. പർവ്വതങ്ങളെന്ന് ആലങ്കാരികമായി തിരുവെഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്നിടത്തൊക്കെ അത് ഭരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിന് അക്ഷരാർത്ഥമാണോ അല്ലയോ എന്ന് നാം വ്യക്തമായി അറിയേണ്ടതുണ്ട്. യെഹെസ്കേൽ ഇവിടെ ആ ദേശത്തെക്കുറിച്ച് തന്നെ പറയുന്നത് ഇതത്രേ: ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിക്കും. അക്കാലത്ത് അവിടെയുള്ള എല്ലാത്തരം മരത്തിന് കീഴെയും ജാതീയ ബലിപീഠങ്ങളുണ്ടായിരുന്നു, അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ആരാധനകൾ. എന്നാൽ ഇപ്പോഴിതാ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം അതുതന്നെ ചെയ്യുന്നു, അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. അതുകൊണ്ട് ദൈവം അവരോട് പറയുന്നു, ന്യായവിധി നിങ്ങളുടെ മേൽ വരുന്നു എന്ന്. 4-5 വാക്യങ്ങൾ കൂടി നോക്കിക്കാട്ട്: നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമാകും, നിങ്ങളുടെ സൂര്യസ്തംഭങ്ങൾ തകർന്നു പോകും, നിങ്ങളുടെ നിഹിതന്മാരെ ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ വീഴിക്കും, ഞാൻ ഇസ്രായേൽ മക്കളുടെ ശവങ്ങളെ അവരുടെ വിഗ്രഹങ്ങളുടെ മുമ്പിലിടും, ഞാൻ നിങ്ങളുടെ അസ്ഥികളെ നിങ്ങളുടെ ബലിപീഠങ്ങൾക്ക് ചുറ്റും ചിതറിക്കും. അതെ, വിശ്വാസ ത്യാഗികൾക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധി അതികഠിനമായിരിക്കും, അതിനെ തടയുവാൻ ആർക്കും കഴിയില്ല. ഇന്ന് നാം സമാധാനം ഉണ്ടാക്കാൻ എന്തെല്ലാം ശ്രമങ്ങളാണ് നടത്തുന്നത്! രാഷ്ട്രീയ പാർട്ടിയെ കൂട്ടുപിടിച്ചും കോടതിയിൽ വ്യവഹാരം നടത്തിയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നാം ശ്രമിക്കുന്നു. എന്നാൽ ഒന്ന് പിന്തിരിഞ്ഞു നോക്കും, ആരാണ് നമുക്ക് പ്രശ്നപരിഹാരം തന്നിട്ടുള്ളത്? ആർക്കാണ് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുന്നത്? അതെ സുഹൃത്തെ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാതെ നമുക്ക് സമാധാനം ലഭിക്കില്ല. ദൈവവചനത്തിൽ അന്വേഷിക്കാതെ സമാധാനത്തിൻ്റെ വഴി നാം കണ്ടെത്തുകയില്ല. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ. ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ താങ്കളെ ദൈവം ഒരുക്കട്ടെ.